നമസ്കാരം. ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
മാർച്ച് മാസത്തോടെ 457 വിസ നിർത്തലാക്കുകയാണല്ലോ, എന്തെല്ലാം മാറ്റങ്ങളാണ് നടപ്പിലാകുന്നത്?
457 വിസ എംപ്ലോയർ സ്പോൺസേർഡ് വിസകളുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ഏപ്രിൽ മാസം 2017 ഏപ്രിൽ മാസത്തിൽ വന്ന മാറ്റങ്ങളുടെ തുടർച്ചയെന്നോണം 2018 മാർച്ച് മാസം മുതൽ സമഗ്രമായിട്ടുള്ള ചില പരിഷ്കാരങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോവുകയാണ്. 2017 ഇത്തരത്തിലൊരു മാറ്റം ആസ്ട്രേലിയൻ സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നത് എൻഷുവർ ഓവർസീസ് വർക്കേഴ്സ് സപ്ലിമെന്റ് ഓസ്ട്രേലിയൻ ലേബർ മാർക്കറ്റ് ആൻഡ് ഡു നോട്ട് റീപ്ലേസ് ഓസ്ട്രേലിയൻ വർക്കേഴ്സ്. വിദേശികളായിട്ടുള്ള തൊഴിലാളികൾ ഓസ്ട്രേലിയൻ ലേബർ മാർക്കറ്റിൽ അധികരിച്ചുകൊണ്ട് അവർ ആവശ്യമായിട്ടുള്ള കഴിവുകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഓസ്ട്രേലിയൻ തൊഴിലാളികളെ ആ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് ഇത് അതിന്റെ അടിസ്ഥാന മാത്രമാണ്. ഇപ്പോൾ മാർച്ച് മാസം 2018 457 വിസ എന്ന് കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് നിലനിന്നിരുന്ന ടെമ്പററി വർക്ക് പെർമിറ്റ് നൽകിയിരുന്ന ആ വിസ പൂർണ്ണമായിട്ടും ഇല്ലാതായിക്കൊണ്ട് പുതിയ ഒരു വിസയിലേക്ക് മാറുകയാണ്. ടെമ്പററി സ്കിൽഡ് ഷോർട്ടേജ് വിസ അഥവാ TSS വിസ എന്നാണ് ആ വിസ ഇനി മുതൽ അറിയപ്പെടുവാൻ പോകുന്നത്. 457 വിസ തന്നെയായിരുന്നു, പക്ഷേ അത് പുതിയ പേരിൽ മാർച്ച് മാസം ഈ വരുന്ന മാർച്ച് മാസം മുതൽ അറിയപ്പെടുവാൻ പോവുകയാണ്. ചില മാറ്റങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ഷോർട്ട് ടേം സ്കിൽഡ് ഓക്കുപേഷൻ ലിസ്റ്റിലോ അല്ലെങ്കിൽ MLTSS അഥവാ മീഡിയം ആൻഡ് ലോങ് ടേം സ്ട്രാറ്റജി സ്കിൽ ലിസ്റ്റിലോ ഉൾപ്പെട്ടിട്ടുള്ള തൊഴിലുകൾക്ക് മാത്രമേ 457 വിസയെ അധികരിച്ചുകൊണ്ട് നമുക്ക് വിസയ്ക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഷോർട്ട് ടേം സ്കിൽ ലിസ്റ്റിൽപ്പെട്ട തൊഴിൽ ആണ് ഒരു അപേക്ഷകൻ അപേക്ഷയ്ക്ക് സമർപ്പിക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആദ്യഘട്ടത്തിൽ 2 വർഷവും പരമാവധി 4 വർഷവും മാത്രമേ അവർക്ക് ഓസ്ട്രേലിയയിൽ തങ്ങുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ MLTSS അഥവാ മീഡിയം ആൻഡ് ലോങ് ടേം സ്ട്രാറ്റജിക് സ്കിൽ ലിസ്റ്റിൽപ്പെട്ട ഒരു ഓക്കുപേഷനാണ് ഈ ഉദ്യോഗാർത്ഥി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവർക്ക് പരമാവധി 4 വർഷം വരെയുള്ള വിസ ആദ്യഘട്ടത്തിൽ തന്നെ ലഭിക്കുകയും 3 വർഷങ്ങൾക്ക് ശേഷം അതേ എംപ്ലോയർ ഈ ഉദ്യോഗാർത്ഥിയെ വീണ്ടും സ്പോൺസർ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് പെർമനന്റ് റെസിഡൻഷ്യൽ ഓപ്ഷനും ലഭിക്കുന്നതാണ്. ഇതാണ് പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം ഈ പുതിയ വിസയുമായി ബന്ധപ്പെട്ട് മാർച്ച് മാസത്തിൽ വരുവാൻ പോകുന്നത്.
ഓക്കെ, അപ്പോൾ പ്രതാപലക്ഷ്മണൻ, തൊഴിലുടമകളെ സംബന്ധിച്ചിടത്തോളം ഈ വിസ മാറ്റങ്ങൾ എങ്ങനെയാണ് ബാധിക്കുക?
ഈ വിസയുമായി ബന്ധപ്പെട്ട് മറ്റ് ചില പരിഷ്കാരങ്ങൾ കൂടി ഓസ്ട്രേലിയൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും എംപ്ലോയേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഓസ്ട്രേലിയൻ എംപ്ലോയേഴ്സ് ഈ TSS വിസ എന്ന പേരിൽ ഇനി വരവാൻ പോകുന്നത് ഇക്കാലം അത്രയും 457 എന്ന നിലയിൽ നിലനിന്നതുമായ വിസയ്ക്ക് അവർ സ്പോൺസർഷിപ്പിന് അപേക്ഷിക്കുമ്പോൾ 5 വർഷക്കാലത്തേക്കുള്ള സ്പോൺസർഷിപ്പ് അവകാശം ഓസ്ട്രേലിയൻ എംപ്ലോയേഴ്സിന് ലഭിക്കുവാൻ പോവുകയാണ്. 2, ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ നോമിനേറ്റ് ചെയ്യുന്ന ഓസ്ട്രേലിയയിലെ സ്പോൺസേഴ്സിന് അക്രഡിറ്റഡ് സ്പോൺസേഴ്സിന് അത്തരം നോമിനേഷൻ അപേക്ഷ സമർപ്പിച്ചാൽ ഉടൻ തന്നെ അതിന്റെ അംഗീകാരം അഥവാ അപ്രൂവൽ ലഭിക്കുന്നതിനുള്ള ഒരു സംവിധാനവും ഓസ്ട്രേലിയൻ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നിട്ടുള്ളത് ട്രെയിനിങ് ബെഞ്ച് മാർക്ക് രംഗത്താണ്. നിലവിലുണ്ടായിരുന്ന ട്രെയിനിങ് ബെഞ്ച് മാർക്ക് പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ട് സ്കില്ലിംഗ് ഓസ്ട്രേലിയൻ ഫണ്ട് അഥവാ SAF ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് രൂപീകരിച്ചുകൊണ്ട് അതിലേക്ക് ഈ എംപ്ലോയേഴ്സ് അഥവാ ഈ തൊഴിൽ സ്ഥാപനങ്ങളിൽ സംഭാവന ലഭ്യ നൽകേണ്ട ഒരു പുതിയ രീതി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയൻ സർക്കാർ. അതനുസരിച്ച് 10 മില്യണിൽ താഴെ വിറ്റുവരവുള്ള സ്ഥാപനങ്ങൾ പുതുതായി വരുന്ന TSS വിസയ്ക്ക് ഒരു ഉദ്യോഗാർത്ഥിയെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ അവർ $1,200 ഡിപ്പാർട്ട്മെന്റിന് അടയ്ക്കേണ്ടതുണ്ട്. SAF അഥവാ സ്കില്ലിംഗ് ഓസ്ട്രേലിയൻ ഫണ്ട് ലെവിയിലേക്ക് അടയ്ക്കേണ്ടതുണ്ട്. അത് 10 മില്യന് താഴെയുള്ളവർക്കാണെങ്കിൽ $1,200, 10 മില്യന് മുകളിൽ വിറ്റുവരവുള്ള സ്ഥാപനങ്ങൾക്കാണെങ്കിൽ അത് $1,800.
ഇനി എന്തെല്ലാം പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നടപ്പിലാവുന്നത് മാർച്ച് മാസത്തിൽ?
നിലവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള തൊഴിലുകൾ, നഴ്സിംഗ് മേഖലയിലുള്ള തൊഴിലുകൾ, ട്രേഡ് ഓക്കുപേഷൻ ഈ 3 മേഖലയിലുള്ള തൊഴിലുകൾക്ക് മാത്രമേ ലേബർ മാർക്കറ്റ് ടെസ്റ്റിംഗ് ആവശ്യമായിരുന്നുള്ളൂ നിലവിലുള്ള 457 വിസയ്ക്ക്. എന്നാൽ ഇത് TSSലേക്ക് മാറുമ്പോൾ എല്ലാ ഓക്കുപേഷനും ലേബർ മാർക്കറ്റ് ടെസ്റ്റിംഗ് ആവശ്യമായി വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഇത് നമ്മുടെ ഉദ്യോഗാർത്ഥികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം, ഇതുവരെയും 457 വിസ അപേക്ഷിക്കുന്നവർക്ക് ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ അതുണ്ട് എന്നുണ്ടെങ്കിൽ അത് അഭികാമ്യമാണ്, അത് അവരുടെ വിസ ലഭിക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമായിരുന്നു. എന്നാൽ മാർച്ച് മാസം മുതൽ 2 വർഷത്തെ പൂർവ്വ തൊഴിൽ പരിചയം ഇരുന്ന് നിർബന്ധമാണ്, ടി എസ് എസ് വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് നിർബന്ധമാണ്. പിന്നീട് ക്രിമിനൽ ചെക്ക്, അതാ ജൂലൈ മാസം 2017 മുതൽ തന്നെ ഓസ്ട്രേലിയ നടപ്പിൽ വന്നു കഴിഞ്ഞു. എങ്കിലും വളരെ കർക്കശമായിട്ടുള്ള ക്രിമിനൽ ചെക്ക് അഥവാ ക്യാരക്ടർ ടെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടുന്നുണ്ട്. 16 വയസ്സിന് ശേഷം 12 മാസത്തിൽ കൂടുതൽ ഏതെല്ലാം രാജ്യങ്ങളിൽ ഈ ഉദ്യോഗാർത്ഥി തങ്ങിയിരുന്നോ ആ രാജ്യങ്ങളിൽ നിന്നെല്ലാമുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുന്നു. മറ്റൊന്ന് ഈ വിസ ഫീസിലുള്ള മാറ്റമാണ്. നിലവിലുള്ള ഫീസിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ഫീസ് ഉദ്യോഗാർത്ഥികൾ നൽകേണ്ടി വരും. 2 തരത്തിലുള്ള വിസയാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ, 2 വർഷത്തേക്കും 4 വർഷത്തേക്കുമുള്ള വിസ. ഇതിൽ 2 വർഷത്തേക്കുള്ള വിസയ്ക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ $1,150 പ്രധാന അപേക്ഷകൻ കൊടുക്കേണ്ടി വരും. 4 വർഷത്തേക്കുള്ള വിസയ്ക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ $2,400 അപേക്ഷകൻ കൊടുക്കേണ്ടി വരും. നിലവിൽ 4x7 വിസയ്ക്ക് $1,090 ഏത് ഓക്കുപ്പേഷനിൽ അപേക്ഷിക്കുന്നതിന് ഇപ്പോഴുള്ള. എന്നാൽ മാർച്ച് മാസം മുതൽ അതിലുള്ള വ്യത്യാസം. മറ്റൊന്ന് ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടാണ്. ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് നിലവിൽ ഇക്കഴിഞ്ഞ നവംബർ മാസം വരെ ഒരു അപേക്ഷകൻ 4x7 വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്നുള്ള ഒരു ലെറ്റർ അഥവാ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വേണമായിരുന്നു. അവർ ഓവർസീസ് വിസിറ്റർ ഹെൽത്ത് കവർ എന്നറിയപ്പെടുന്ന താൽക്കാലിക വിസയിൽ ഓസ്ട്രേലിയയിൽ എത്തുന്നവരെ കവർ ചെയ്യുന്ന അത്തരം ഒരു ഇൻഷുറൻസ് പരിരക്ഷയ്ക്കകത്ത് ഇവരും ചേർന്നിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ലെറ്റർ ഏതെങ്കിലും ഒരു ഇൻഷുറുടെ കയ്യിൽ നിന്ന് വേണമായിരുന്നു. നിർബന്ധമായിട്ടും അത് അപേക്ഷയ്ക്കൊപ്പം നൽകണമായിരുന്നു. എന്നാൽ നവംബർ മാസം, ഇക്കഴിഞ്ഞ നവംബർ മാസം മുതൽ അത് നിർബന്ധം അല്ലാതാക്കിക്കൊണ്ട്. പക്ഷേ ആ വിസ ഗ്രാന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിലെ ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യേണ്ട വിസ കണ്ടീഷൻ 8501 നിശ്ചയമായിട്ടും അതിനകത്ത് ഉണ്ടാകും. അത്തരത്തിലുള്ള ഇൻഷുറൻസ് പരിരക്ഷ സ്വാഭാവികമായിട്ടും എടുക്കുവാൻ ഓരോ ഉദ്യോഗാർത്ഥിയും നിർബന്ധിതമാണ്. പിന്നെ മറ്റൊന്ന്, ഒരു ചെറിയ മാറ്റം ഈ കഴിഞ്ഞ ജനുവരി മാസം മുതൽ വന്നത്, ഇപ്പോൾ 4x7 വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ഒരുപക്ഷെ അപേക്ഷ സമർപ്പിച്ച് ഏതെങ്കിലുമൊക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അനുബന്ധമായിട്ട് നൽകേണ്ട രേഖകൾ ആ അപേക്ഷയ്ക്കൊപ്പം നൽകിയില്ല എങ്കിൽ പോലും ഡിപ്പാർട്ട്മെന്റ് അത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത്, അത് പരിഗണിക്കുന്ന സമയത്ത്, ആ അപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികളോടും അല്ലെങ്കിൽ എംപ്ലോയേഴ്സിനോടും നിങ്ങളുടെ അപേക്ഷയിൽ ഇന്ന ഇന്ന രേഖകൾ നഷ്ടമായിരിക്കുന്നു അല്ലെങ്കിൽ ആവശ്യമായിട്ടുണ്ട്, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള രേഖകൾ നൽകുന്നതിന് ഒരു ഒരു നിശ്ചിത കാലയളവ് നൽകിക്കൊണ്ട് അവർ ആവശ്യപ്പെടുമായി. ഇക്കഴിഞ്ഞ ജനുവരി മാസം മുതൽ അത്തരത്തിൽ ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടും എന്നത് ഒരു നിർബന്ധമായിട്ടുള്ള ഘടകമല്ല. അതായത് നമ്മൾ ഒരു അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ 2 ദിവസത്തിനകം നമ്മൾ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള എല്ലാ രേഖകളും ആ അപേക്ഷയ്ക്കൊപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് നമ്മുടെ അപേക്ഷ തള്ളിക്കളയാം. ഇത് എംപ്ലോയേഴ്സിനെയും എംപ്ലോയിയെയും അതുപോലെ ഈ എംപ്ലോയേഴ്സിനും എംപ്ലോയിക്കും വേണ്ടി ഡിപ്പാർട്ട്മെന്റിൽ ബന്ധപ്പെടുന്ന മൈഗ്രേഷൻ ഏജന്റുമാരെയും അല്ലെങ്കിൽ മൈഗ്രേഷൻ ലോയർമാരെയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പൊതുവെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപേക്ഷ കൊടുക്കുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ പരമാവധി അവർ ആവശ്യപ്പെടുന്ന എല്ലാ ഡോക്യുമെന്റുകളും നമ്മൾ നൽകിയിരിക്കണം.
ഇനി ഈ മാറ്റങ്ങൾ പെർമനന്റ് റെസിഡൻസിയിലേക്ക് നയിക്കുന്ന കാര്യത്തിൽ ഏതെല്ലാം രീതിയിലാണ് ഈ മാറ്റങ്ങൾ ബാധിക്കുക?
വളരെ കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. കഴിഞ്ഞ ഏതാണ്ട് 10 മാസക്കാലമായിട്ട് ഗവൺമെന്റ് തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത പലപ്പോഴും വരാത്ത തരത്തിലുള്ള പല പ്രസ്താവനകളും ഒക്കെ നടത്തുകയൊക്കെ ചെയ്തതാണ്. അതായത് ഇപ്പോൾ 4x7 നിൽക്കുന്നവർക്ക് 2 വർഷം കഴിയുമ്പോൾ അവർക്ക് ആ എംപ്ലോയറിന് അവരുടെ എംപ്ലോയർ തയ്യാറാണെങ്കിൽ അവർക്ക് പെർമനന്റ് റെസിഡൻഷ്യൽ വിസയ്ക്ക് നോമിനേറ്റ് ചെയ്തുകൊണ്ട് അപേക്ഷിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ഏപ്രിൽ മാസത്തിൽ വന്ന സമഗ്രമായിട്ടുള്ള ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് ഇക്കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ഇവരുടെ വയസ്സിന്റെ കാര്യത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി. അതായത് 45 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് എംപ്ലോയർ നോമിനേഷൻ സ്കീം അനുസരിച്ചുള്ള പെർമനന്റ് വിസകൾക്ക് അപേക്ഷിക്കുവാൻ യോഗ്യതയില്ലായിരുന്നു, ഡയറക്റ്റ് എൻട്രി. എന്നാൽ 457-ൽ നിന്നും 457 വിസയിൽ നിൽക്കുന്നവർക്ക് എംപ്ലോയറുടെ സ്പോൺസർഷിപ്പോടുകൂടി പെർമനന്റ് വിസയ്ക്ക് അപേക്ഷിക്കുവാൻ അപ്പോഴും അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അവർക്ക് 50 വയസ്സ് വരെയുള്ള കാലയളവിനുള്ളിൽ അപേക്ഷിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു നിബന്ധന ഉണ്ടായിരുന്നു. എന്നാൽ ഈ വരുന്ന മാർച്ച് മാസം മുതൽ എല്ലാ തരത്തിലുമുള്ള പി ആർ അപേക്ഷകൾക്ക് എംപ്ലോയർ നോമിനേഷൻ സ്കീം അനുസരിച്ചുള്ള എല്ലാ തരത്തിലുമുള്ള പി ആർ അപേക്ഷകൾക്ക് 45 വയസ്സായി ഏറ്റവും പരമാവധി പ്രായം 45 വയസ്സായി നിജപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ 45 വയസ്സ് കഴിഞ്ഞവരും നിശ്ചിതമായ കാലയളവ് 457 വിസയിൽ നിന്നും, അതായത് താൽക്കാലിക വിസയിൽ നിന്നും സ്ഥിര വിസയിലേക്ക്, പെർമനന്റ് വിസയിലേക്ക് മാറുവാനുള്ള നിശ്ചിത കാലയളവ് പൂർത്തിയാകാത്തവരുമായിട്ടുള്ള കുറെ ആളുകളെ ബാധിക്കുമായിരുന്ന ഒരു പ്രസംഗത്തിന് ഇപ്പോൾ എന്തായാലും വ്യക്തമായിട്ട് അവർ ഒരു മറുപടി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇമിഗ്രേഷൻ മറുപടി പറഞ്ഞിരിക്കുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം 18-ാം തീയതിയോ അതിനു മുമ്പോ 457 വിസയിൽ ഉണ്ടായിരുന്നവരും, അതല്ല എന്നുണ്ടെങ്കിൽ ഏപ്രിൽ മാസം 18-ാം തീയതി വരെ 457 വിസയ്ക്ക് അപേക്ഷിച്ചിരുന്നവരുമായിട്ടുള്ള ആളുകൾക്ക് പഴയ വയസ്സനുസരിച്ച് തന്നെ ടിആർടി അഥവാ ടെമ്പററി റെസിഡന്റ് ട്രാൻസിഷൻ സ്കീം 457 വിസയിൽ നിന്നും പെർമനന്റ് വിസയിലേക്ക് മാറുവാനുള്ള ഉപാധിയായിട്ടുള്ള ടിആർടി സ്കീം അനുസരിച്ച് അപേക്ഷിക്കുവാനുള്ള അർഹതയുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള മാറ്റം.
ശ്രീ പ്രതാപലക്ഷ്മണൻ, ഇനി എംപ്ലോയർ നോമിനേഷൻ സ്കീമിൽ പെടുന്ന മറ്റ് വിസകളിലും മാറ്റം വരുന്നുണ്ടല്ലോ. ഉദാഹരണം സബ് ക്ലാസ് 186, 187 എന്നിവയിലും എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് മാർച്ച് മാസത്തിൽ നടപ്പിലാകുന്നത് ഈ വിഭാഗത്തിൽ?
ഡൽഹി ഇപ്പൊ 457-ൽ നിന്ന് TSS-ലോട്ട് മാറുന്നത് പോലെ തന്നെ ഏതാണ്ട് അതിന് സമാനമായ തരത്തിലുള്ള പല മാറ്റങ്ങളും ഈ എംപ്ലോയർ നോമിനേഷൻ സ്കീം എന്നിപ്പോ താങ്കൾ സൂചിപ്പിച്ച സബ് ക്ലാസ് 186, 187 അഥവാ RSMS വിസകളിലും വരുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ഷോർട്ട് ടേം സ്കിൽഡ് ഓക്കുപേഷൻ ലിസ്റ്റിലുള്ള ഏത് തൊഴിലിൽപ്പെട്ടവർക്കും ഇത്തരം വിസകൾ അപേക്ഷിക്കുന്നതിന് 186, 187 വിസകൾ അപേക്ഷിക്കുന്നതിന് അവസരം ഉണ്ടായിരുന്നെങ്കിലും മാർച്ച് മാസം മുതൽ അത് മാറിക്കൊണ്ട് MLTSS അഥവാ മീഡിയം ആൻഡ് ലോങ് ടേം സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇനി ENS വിഭാഗത്തിൽപ്പെട്ട വിസകൾക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും റീജിയണൽ ഏരിയയിലുള്ള എംപ്ലോയേഴ്സിന് കുറച്ചുകൂടി കൂടുതൽ തൊഴിലുകൾ തിരഞ്ഞെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ STSOL എന്ന് പറയുന്ന നിലവിലുള്ള തൊഴിൽ ലിസ്റ്റിൽ നിന്നും മാർച്ച് മാസം മുതൽ ഇത്തരത്തിലുള്ള PR വിസകൾക്ക് അപേക്ഷിക്കുന്നതിന് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ വരും. അതാണ് പ്രധാനമായിട്ടുള്ളത്. മറ്റൊന്ന്, നിലവിൽ എംപ്ലോയർ സ്പോൺസർ എംപ്ലോയർ നോമിനേഷൻ സ്കീം അനുസരിച്ച് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു നിശ്ചിത ശമ്പളം എംപ്ലോയർ നൽകണമെന്ന വ്യവസ്ഥയില്ലായിരുന്നു. ഇനി മുതൽ അത് മിനിമം 53,900 രൂപ ആക്കി നിശ്ചയിച്ചിരിക്കുകയാണ് മാർച്ച് മാസം. അഥവാ നിലവിൽ 457 വിസകൾക്ക് അപേക്ഷിക്കുന്നവർക്ക് നൽകുന്ന അതേ തരത്തിൽ തന്നെ അത്രയും തുക തന്നെ 53,900 രൂപ മിനിമം ഇത്തരത്തിൽ പി ആർ വിസകൾക്ക് അപേക്ഷിക്കുന്നവർക്കും 186, 187 വിസകൾ അപേക്ഷിക്കുന്നവർക്കും എംപ്ലോയർ നൽകേണ്ടത് 53,900 ഡോളർ. നിലവിൽ 457 വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ആ തുക എംപ്ലോയർ നൽകേണ്ടതുണ്ട്. പക്ഷേ അത് 186, 187 ഈ പി ആർ വിസകൾക്ക് ബാധകമല്ലായിരുന്നു. പക്ഷേ അത് മാർച്ച് മാസം മുതൽ അത് ബാധകമാക്കുകയാണ്. മാർച്ച് മാസം മുതൽ 186, 187 വിസകൾക്ക് അപേക്ഷിക്കുന്നവർക്ക് 3 വർഷക്കാലത്തെ മുൻപരിചയം ആവശ്യമുണ്ടായിരുന്നു. നിലവിൽ അത്തരത്തിലുള്ള മുൻപരിചയം ആവശ്യമില്ലായിരുന്നു. ഇനി മുതൽ 3 വർഷക്കാലത്തെ മുൻപരിചയം ആവശ്യമുണ്ട്. നിശ്ചയമായിട്ടും അവരുടെ വയസ്സ് 45 വയസ്സിൽ താഴെയായിരിക്കും. ഞാൻ നേരത്തെ 457 വിസയുടെ കാര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കില്ലിംഗ് ഓസ്ട്രേലിയ ഫണ്ടിലേക്കുള്ള ലെവി ഇത്തരത്തിലുള്ള എംപ്ലോയേഴ്സും കൊടുക്കേണ്ടതുണ്ട്. TSS വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ എംപ്ലോയർ കൊടുക്കേണ്ടതുപോലെ തന്നെ 186, 187 വിസകൾക്ക് അപേക്ഷിക്കുമ്പോഴും എംപ്ലോയർ ഈ ലെവി കൊടുക്കണം. ഈ ലെവിയുടെ തുകയിൽ വലിയ വ്യത്യാസമുണ്ട്. 10 ലക്ഷത്തിൽ താഴെ വിറ്റുവരവുള്ള എംപ്ലോയർ $3,000 ഒരു എംപ്ലോയിക്ക് ലെവിയായി നൽകേണ്ടത്. 10 ലക്ഷത്തിന് മുകളിലുള്ള വിറ്റുവരവുള്ളവർ നൽകേണ്ട തുക അത് $5,000 ഒരു ഉദ്യോഗാർത്ഥിക്ക് നൽകേണ്ടത്. മറ്റൊന്ന്, റീജിയണൽ സ്പോൺസേഡ് മൈഗ്രേഷൻ സ്കീം അനുസരിച്ചുള്ള RSMS വിസ അഥവാ 187 വിസയ്ക്കുള്ള പോസ്റ്റ് കോഡിൽ വന്ന ഒരു മാറ്റമാണ്. നിലവിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയ സംസ്ഥാനം പൂർണ്ണമായിട്ടും റീജിയണൽ ഏരിയ ആയിരുന്നുവെങ്കിൽ ഇക്കഴിഞ്ഞ നവംബർ മാസം മുതൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായ പെർത്തും അതിന്റെ ചുറ്റുമുള്ള ചില പ്രദേശങ്ങളും റീജിയണൽ ഏരിയയുടെ പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കും. സ്വാഭാവികമായിട്ടും ആ പോസ്റ്റ് കോഡിലുള്ളവർക്ക് ഇനി മുതൽ RSMS അപേക്ഷിക്കുവാൻ സാധ്യമല്ല. ഇതാണ് പ്രധാനമായിട്ടുള്ള മാറ്റം. എംപ്ലോയർ നോമിനേഷൻ സ്കീമിൽ 186, 187 വിസകളിൽ വന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള മാറ്റം.
ശ്രീ പ്രതാപ് ലക്ഷ്മൺ, വളരെ നന്ദി. വിസയുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഇത്രയും വിശദമായി SBS മലയാളത്തോട് സംസാരിച്ചതിന്
നന്ദി.